ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ശക്തവും സാശ്രയവുമായ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ നിർണായക പങ്കുവഹിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ഇന്ധന കയറ്റുമതിക്ക് നിയന്ത്രണം. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടി ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ കുറഞ്ഞ ചിലവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. രാജ്യത്തിന്റെ വ്യോമ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് 858 കോടി രൂപയുടെ നിർണായക കരാറുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. 140 മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് 890 സ്ഥാനാർത്ഥികൾ. ഐപിഎൽ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 19 സീസണിന് നാളെ തുടക്കം. ആദ്യ മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ. വാർത്തകൾ വിശദമായി. ശക്തവും സാശ്രയവുമായ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ നിർണായക പങ്ക് വഹിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സെൻട്രൽ പവർ എഞ്ചിനീയറിംഗ് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ വികസനത്തിന് ഊർജ്ജ മേഖലയിലെ കൃത്യമായ ആസൂത്രണം അനിവാര്യമാണെന്ന് CPES ഉദ്യോഗസ്ഥരോട് രാഷ്ട്രപതി പറഞ്ഞു. സാമ്പത്തിക നയരൂപീകരണത്തിൽ കണക്കുകൾക്കപ്പുറം മാനുഷിക പരിഗണനയ്ക്കും മുൻഗണന നൽകണമെന്ന് IES ഉദ്യോഗസ്ഥരോട് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ഇന്ധനം, ഊർജ്ജം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ തടസ്സരഹിതമായ ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. അടുത്ത 60 ദിവസത്തേക്കുള്ള അസംസ്കൃത എണ്ണയുടെ കരുതൽ ശേഖരം നിലവിൽ ഇന്ത്യയ്ക്കുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ച ഇറക്കുമതിയിലൂടെ വിതരണത്തിലെ ഏതു പ്രതിസന്ധിയും പരിഹരിക്കാൻ ഇന്ത്യയ്ക്കാവുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പുവരുത്താൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിക്ക് കേന്ദ്രം പ്രത്യേക നികുതി ഏർപ്പെടുത്തി. അതേസമയം ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം തടയാൻ പെട്രോളിന്റെയും ഡീസലിന്റെയും ആഭ്യന്തര തീരുവകളിൽ ഇളവ് വരുത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിച്ചതോടെ ലാഭം ലക്ഷ്യമിട്ട് എണ്ണക്കമ്പനികൾ ഇന്ധനം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് തടയാനാണ് നീക്കം. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വിതരണം സാധാരണ നിലയിലേക്ക്. ഇറക്കുമതി ചെയ്യുന്ന LPGയുടെ 90% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത് എന്നതിനാൽ ആഭ്യന്തര ഉപഭോക്താക്കളുടെ ആവശ്യത്തിനാണ് സർക്കാർ നിലവിൽ മുൻഗണന നൽകുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഘട്ടംഘട്ടമായി നീക്കിവരികയാണ്. നിലവിൽ 70% വിതരണവും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. മാർച്ച് 14 മുതൽ ഏകദേശം 30 ലക്ഷം ടൺ LPG വാണിജ്യ ഉപഭോക്താക്കൾക്കായി നൽകിക്കഴിഞ്ഞതായും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ലോക്സഭയിലെ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനായി ഡോക്ടർമാർ മരുന്നുകളുടെ ജനറിക് പേര് തന്നെ കുറിപ്പടികളിൽ എഴുതണമെന്ന് മെഡിക്കൽ കൌൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു.
ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ 2002 उसके क्लॉज 1.5 के तहत हमने ये नियम बनाया है कि जितने भी रजिस्टर्ड मेडिकल प्रैक्टिशनर्स हैं वो जेनेरिक दवाओं को ही प्रेस्क्राइब करेंगे और नेशनल प्रिस्क्रिप्शन पर ध्यान देंगे. इस संबंध में हमारे जितने सेंट्रल गवर्नमेंट के हॉस्पिटल्स हैं उन्हें DGHS की तरफ से भी इंस्ट्रक्शन जारी किए जा चुके हैं.
കുവൈത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഷുവൈക് തുറമുഖത്തിന് നേരെ ഡ്രോൺ ആക്രമണം. ആളപായമില്ല. എന്നാൽ കെട്ടിടങ്ങൾക്കും സംഭരണശാലകൾക്കും കനത്ത നാശനഷ്ടമുണ്ടായതായി കുവൈറ്റ് തുറമുഖ അതോറിറ്റി അറിയിച്ചു. കുവൈറ്റിൽ ചരക്ക് സംഭരണം, വിതരണം, വാണിജ്യ ഷിപ്പിംഗ് എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രാഥമിക സമുദ്ര വ്യാപാര കേന്ദ്രത്തിലാണ് ഇന്ന് രാവിലെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇറാനെതിരെ US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സംഭവം. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ US ഇറാൻ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് GCC രാജ്യങ്ങൾ. സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കാതെ കപ്പൽപാതകൾ വീണ്ടും തുറക്കുന്നതിൽ GCC രാജ്യങ്ങൾ ആശങ്ക പങ്കുവച്ചു. പ്രാദേശിക സ്ഥിരത സംരക്ഷിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ ചർച്ചകളിൽ ഉൾപ്പെടുത്തണമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിമൽ ബുദൈവി പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. മത്സരചിത്രം തെളിഞ്ഞതോടെ സമ്മതിദായകരെ നേരിൽ കണ്ടും പ്രമുഖ നേതാക്കളെയടക്കം മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കരുത്തുറ്റതാക്കിയും വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അടുത്ത മാസം 9 കേരളത്തിലും പുതുച്ചേരിയിലും അസമിലും വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ചണ്ഡീഗഡിലെ സുഖ്ന തടാകത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ എയ്റോബാറ്റിക് ഡിസ്പ്ലേ അരങ്ങേറി. ആകാശത്ത് വിസ്മയം തീർത്ത പ്രകടനങ്ങൾ കാണാൻ ആയിരക്കണക്കിന് കാണികൾ തടാകതീരത്ത് ഒത്തുകൂടി. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ഏകോപനവും വിളിച്ചൊതുന്ന നിരവധി അഭ്യാസങ്ങളാണ് ടീം പ്രദർശിപ്പിച്ചത്. അഭ്യാസ പ്രകടനങ്ങൾ നാളെയും തുടരും. രാജ്യത്തിന്റെ വ്യോമ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് 858 കോടി രൂപയുടെ നിർണായക കരാറുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. കരസേനയ്ക്കായി തുങ്കുഷ്ക എയർ ഡിഫൻസ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനും നാവികസേനയുടെ PA-TYPE നിരീക്ഷണ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുമായാണ് പുതിയ കരാറുകൾ. വിശദാംശങ്ങളിലേക്ക്.
തുങ്കുഷ്ക മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി റഷ്യൻ കമ്പനിയുമായി 445 രൂപയുടെ കരാറിലാണ് ഒപ്പുവച്ചത്. ശത്രുരാജ്യങ്ങളുടെ വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക സംവിധാനമാണിത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ PA-TYPE ലോങ് റേഞ്ച് മാരിടൈം റീകണൈസൻസ് വിമാനങ്ങളുടെ ഡിപ്പോ ലെവൽ ഇൻസ്പെക്ഷനായി ബോയിംഗ് ഇന്ത്യ ഡിഫൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 413 കോടി രൂപയുടെ കരാറിലും മന്ത്രാലയം ഒപ്പുവച്ചു. ഈ രണ്ട് സുപ്രധാന നീക്കങ്ങളും രാജ്യത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും സമുദ്ര നിരീക്ഷണ ശേഷിയെയും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ തുടക്കം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 10 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ 84 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. ബാങ്കോക്കിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് വേൾഡ് റാങ്കിംഗ് അമ്പേത്തർ സ്റ്റേജ് 1 മത്സരത്തിൽ ഇന്ന് 10 മെഡലുകൾ നേടി ഇന്ത്യ. 2 സ്വർണം, 4 വെള്ളി, 4 വെങ്കലം എന്നിവ നേടിയാണ് ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചത്. ഇന്ത്യൻ താരം ഉദയ് കാംബോജ് വ്യക്തിഗത ഇനത്തിലും രജത് ചൌഹാൻ ചികിത തനിപാർത്തി സഖ്യം മിക്സഡ് ടീം ഇനത്തിലും സ്വർണം സ്വന്തമാക്കി. നേപ്പാളിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബാലേന്ദ്ര ഷാ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് 35-കാരനായ ബാലേന്ദ്ര ഷാ. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ബാലേന്ദ്ര ഷായെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. നോ ട്രാൻസാക്ഷൻ ഡേ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കേരളത്തിലെ ട്രഷറികളിൽ 1 April ഇടപാടുകൾ ഉണ്ടായിരിക്കില്ലെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. 1 April ട്രഷറികളിൽ പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് തുടങ്ങിയവ വഴിയുള്ള പണമിടപാടുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. വിഷുവിനും മേടമാസ പൂജകൾക്കും എത്തുന്ന ഭക്തർക്ക് ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. 10 April വൈകിട്ട് 5 നട തുറക്കുന്നത്. 18 April രാത്രി 10 പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. വോട്ടവകാശത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയും ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എന്റെ വോട്ട് എന്റെ ശക്തി സംസ്ഥാനതല വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിനിന് നാളെ തുടക്കമാകും. ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് നസീറ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തവും സ്വാശ്രയവുമായ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ നിർണായക പങ്ക് വഹിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് ഇന്ധന കയറ്റുമതിക്ക് നിയന്ത്രണം. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടി ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. രാജ്യത്തിന്റെ വ്യോമ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് 858 കോടി രൂപയുടെ നിർണായക കരാറുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. 140 മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് 890 സ്ഥാനാർത്ഥികൾ. IPL ക്രിക്കറ്റ് ടൂർണമെന്റ് 19th season നാളെ തുടക്കം. ആദ്യ മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.